നമസ്കാരം. മെയ്ഡ് ഇൻ DCയിലേക്ക് സ്വാഗതം. ഞാൻ സാലറ്റ് തോമസ്. എന്നോടൊപ്പമുള്ളത് യുവകഥാകൃത്ത് കെ എൻ പ്രശാന്ത്. തെളിമയും മൗലികതയുമുള്ള കഥപറച്ചിലാണ് കെ എൻ പ്രശാന്തിന്റെ പ്രത്യേകത. പറയാനുള്ളതിനെക്കുറിച്ചുള്ള തെളിഞ്ഞ ധാരണയും പറഞ്ഞാൽ തീർന്നുപോകാത്ത കഥകളും അകത്തേക്ക് നേരെ കയറുന്ന വിവരണകലയുമാണ് മികച്ച എഴുത്തുകാരന്റെ ലക്ഷണമെന്നിരിക്കെ, വളരെ കുറച്ച് കഥകൾ കൊണ്ട് തന്റേതായ ഇടം കണ്ടെത്തിയ കെ എൻ പ്രശാന്തിന് നമസ്കാരം. തെളിമയും മൗലികതയുമുള്ള കഥപറച്ചിലാണ് പ്രശാന്തിന്റെ പ്രത്യേകത എന്ന് ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞു. ആ കഥയെഴുത്തിന്റെ പശ്ചാത്തലവും അല്ല അതിൻ്റെ ഒരുക്കവും ഒന്ന് പറയാമോ?
കഥയെഴുതുന്നതിൻ്റെ ഒരുക്കം കഥ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. അത് പല രീതിയിലുണ്ടാവും. നമ്മുടെ ഓർമ്മയിൽ നിന്നൊരു കഥ കിട്ടാം, നമുക്ക് യാത്രയിൽ കിട്ടാം, നമ്മുടെ വായനയുടെ വായനക്കിടക്ക് കിട്ടാം. അത് ഞാനിവിടെ ഇരുന്നിട്ട് നിങ്ങളോട് ഒരു കഥ പറയുന്നത് എങ്ങനെയാണ്, നിങ്ങളെ എങ്ങനെ അതെനിക്ക് ഫീല് ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിൽ വളരെ സ്വാഭാവികമായിട്ട് എഴുതുന്നു. അതാണ് എൻ്റെ എഴുത്തിൻ്റെ പ്രോസസ്. ഉറങ്ങുന്നത് വരെ കഥകൾ കേട്ട് ഇടവേടകൾ. അടുക്കളയായിരുന്നു എനിക്കിഷ്ടമുള്ള സ്ഥലം. അടുക്കളയിലിരുന്നാണ്, അടുക്കളയിൽ വളർന്ന കുട്ടിയാണ് ഞാൻ. അപ്പോൾ അടുക്കളയിൽ നിന്നുള്ള കഥകൾ, അടുക്കള വഴി കിട്ടിയ കഥകളാണ് എൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതിനുശേഷം വായന എന്നുള്ള, എല്ലാ കുട്ടികളെയും പോലെ 90s ജീവിച്ച എല്ലാ കുട്ടികളും പോലെ വായന, 90s കുട്ടികളുടെ അനുഭവ പരിസരം ടി വി കാണൽ, മാൽഗുഡി ഡേയ്സ് പോലെയുള്ള സീരിയലുകൾ, കഥയുടെ വലിയ സിനിമകൾ ഒക്കെ കഥയെ സ്വാധീനിച്ചിട്ടുണ്ട്. എഴുത്തുകാരൻ അതിൽ പരുവപ്പെടുന്നത് സാധിച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമായിട്ടും ചെറുപ്പത്തിൽ കേട്ട കഥകളും വായനയും തന്നെയാണ്.
ആധുനിക എഴുത്തുകാരെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം സ്ഥലരാശി അല്ലെങ്കിൽ ഭൂമിശാസ്ത്ര ഘടന അവരുടെ വ്യക്തമായി എഴുത്തിൽ നിഴലിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിനൊരു കാരണം?
സ്ഥലരാശി ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാവുന്ന കഥകളാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാവുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി എന്നുള്ളത് അവരുടെ പ്രദേശത്തിൻ്റെ കൂടെ ഐഡൻറ്റിറ്റിയാണ്. അവരുടെ സറൗണ്ടിങ്സിൻ്റെ കൂടി കഥയാണ്. അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് ഗാളിമുഖ എന്നുള്ള കഥ സംഭവിക്കുന്നത് അതിർത്തി ഗ്രാമത്തിൽ, കാസർഗോഡ് ജില്ലയുടെ അതിർത്തി ഗ്രാമത്തിലുള്ള കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമായ ഗാളിമുഖയിലാണ്. അവിടുത്തെ കഥ പറയുകയാണ് നമ്മൾ, അവിടെ ഉണ്ടായ ഒരു കഥ നമ്മൾ പറയുകയാണ് നിങ്ങളോട്. ഞാൻ ആ കഥ റീടോൾഡ് ചെയ്യുകയാണ് നിങ്ങളോട്. അപ്പോഴാ സ്ഥലരാശിയുടെ പ്രസക്തമാണല്ലോ അവിടെ. ഏത് കഥയായാലും സ്ഥലം, കഥാപാത്രങ്ങൾ നിൽക്കുന്ന തറ, അത് പ്രസക്തമാണ്. അവരുടെ ഭാഷ, അവർ സ്വന്തം ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. എൻ്റെ എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം.
പ്രശാന്തിൻ്റെ കഥകളുടെ മിക്കവേറെയും ഇതിവൃത്തം മരണമാണ്. ഇത് തന്നെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം എന്താണ്?
മരണമാണല്ലോ സത്യമായിട്ടുള്ള സംഗതി. ബാക്കിയെല്ലാം മാഞ്ഞു പോകുന്ന സാധനങ്ങളല്ലേ. മരണമാണ് സത്യം. പിന്നെ കഥകളിൽ മരണം വരുന്നത്, മരണം മാത്രമല്ല എൻ്റെ കഥകളിൽ പ്രണയം വരുന്നുണ്ട്, നിങ്ങളെ കാണാനായിട്ടാണ്. മരണം, കൊലപാതകമൊക്കെയാണ് എൻ്റെ കഥകളിൽ വരുന്നത്. അത് ഒരു എഴുത്തുകാരൻ നിലയിൽ ആകാശത്തിന് കീഴിലുള്ള മനുഷ്യാവസ്ഥ, പ്രണയം, മരണം, ലൈംഗികത, ആക്രമണം, എല്ലാം, ക്രൈം, എല്ലാം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ ഓർമ്മയിൽ, എൻ്റെ ആദ്യ ഓർമ്മകളിൽ ഉള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു മരിച്ച ഒരാളെ സമാധി ഇരുത്തുന്നതാണ്. മരിച്ച ഒരാളെ നമ്മൾ സമാധി ഇരുത്താൻ ഭയങ്കര പാടാണ്. അയാളുടെ എല്ലുകൾ നമ്മൾ ഒടിക്കണം. എല്ലൊടിയുന്ന ശബ്ദം കേട്ടിട്ടുണ്ട് ഞാൻ ചെറുതിൽ. എൻ്റെ വീട്ടിലുള്ളവരങ്ങനെയായിരുന്നു അടക്കിയിരുന്നത്, സമാധി ഇരുത്തായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, കാലം മാറി. ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലെപ്പോഴും ഭീകരമായിട്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മരിച്ച ആളെ സമാധി ഇരുത്തി, സമാധി കല്ലുകൾ, വീട്ടു പറമ്പിലുള്ള കല്ലുകൾ, അതൊരു മറ്റു കുട്ടികളുടെ അനുഭവ പരിസരത്തല്ലാത്തൊരു സാധനമാണ്. എപ്പോഴും ദഹിക്കാത്തൊരു ശരീരം അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ, ഒരു ബോധം, ഒരു ഭയം, അല്ലെങ്കിൽ അത് അതിന് പിറകെ അതിൻ്റെ മുകളിൽ അതിൻ്റെ പരിസരത്തുള്ള തുമ്പച്ചെടികളിലെ പൂക്കൾ നമ്മൾ ഓണക്കാലത്തൊക്കെ പറിക്കാന്നൊക്കെ പറയുന്നൊരു സാധനം, അതായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഒരു ഒരു ഓർമ്മ. മരണം എപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ തൊട്ടടുത്ത് തെക്ക് ഭാഗത്ത് മരണമുണ്ട്, ഇരിക്കുന്നുണ്ട് ആൾക്കാർ, പിതൃക്കളൊക്കെ ഇരിക്കുന്നുണ്ട്, അമ്മമാരും ഒക്കെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ഓർമ്മയാണ് മരണത്തിൻ്റെ ഒരു സാധനം. പിന്നെ ഇഷ്ടപ്പെട്ടവർ മരിക്കുന്നത്, അല്ലെങ്കിൽ ആൾക്ക് മനുഷ്യൻ പരസ്പരം കൊല്ലുന്നത് ഒക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യന് അതാണ്, വേദന എഴുതി കഴിഞ്ഞാൽ തീരും, തീരാത്ത വേദനകളുണ്ടാവും, പക്ഷെ എഴുതി കഴിഞ്ഞാൽ തീരുന്ന വേദനകളാണ്. വേദന തീരാൻ വേണ്ടിയിട്ടാണ് മരണത്തെക്കുറിച്ചൊക്കെ എഴുതുന്നത്.
പ്രണയവാരിധി നടുവിൽ എന്ന കഥയിൽ ലയ എന്ന കഥാപാത്രം കൊലപാതകം നടത്താൻ വേണ്ടി പ്രണയിക്കുന്നു. എന്നാൽ മഞ്ജുവിൽ ശക്തയായ സ്ത്രീയാണ്. സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് എന്താണ്?
ലയ എഴുതി കഴിഞ്ഞപ്പോൾ ലയ കഴിഞ്ഞു. എഴുതി കഴിഞ്ഞ കഥയെക്കുറിച്ച് പിന്നീട് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു പരിസരമൊക്കെ പറയാം, പക്ഷെ ലയ എന്തായിരുന്നു എന്ന് അന്നത്തെ എൻ്റെ മാനസികാവസ്ഥയാണ്. ലയ അങ്ങനെയുള്ള ഒരാളാണ്. ലയക്ക് ലയൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ കഥാപാത്രം ഉണ്ടായത് അതൊരു ഇൻസിഡൻ്റ് നിന്നുണ്ടായ ഒരു കഥയാണ്. അത് ഒരു കൊലപാതകം നേരിട്ട് കണ്ടൊരു മാനസികാവസ്ഥയിൽ നിന്നുണ്ടായ കഥയാണ്. ലയ പിന്നീട് ഉണ്ടാവുകയാണ്. ലയയെ പോലുള്ള പെൺകുട്ടികൾ എനിക്കറിയാം. ഞാൻ താമസിച്ച നഗരത്തിൽ അതുപോലുള്ള പെൺകുട്ടികൾ കണ്ടിട്ടുണ്ട്. അവരുടെ വേദനകൾ ഉള്ളിലൊതുക്കിയിട്ട്, അവരുടെ ഓർമ്മകളിലുള്ള തകർച്ചകൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന പെൺകുട്ടികളെ, ലോകത്തിനോട് മൊത്തം പകയുള്ള പെൺകുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ താമസിച്ച നഗരത്തിൽ. അതിൽ നിന്നാണ് ലയ ഉണ്ടാവുന്നത്. ലയയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പറയാൻ എനിക്ക് പറ്റും തോന്നുന്നില്ല.
നാട്ടുഭാഷാ പ്രയോഗം ഇപ്പോൾ പരക്കെ കാണുന്നൊരു പ്രയോഗമാണ്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. വായനക്കാർ നാട്ടുകാർ മാത്രമല്ല എന്ന ബോധമുണ്ടെങ്കിലും ഇത്തരം ഒരു ആഖ്യാന ശൈലി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്?
എൻ്റെ ആഖ്യാനത്തിൽ നാട്ടുഭാഷയില്ല. ഞാൻ ആഖ്യാനം മാനക ഭാഷ തന്നെയാണ്. പക്ഷെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് അവരുടെ ഭാഷയാണ്. എൻ്റെ നാട്ടിലെ ഭാഷ മാത്രമല്ല ഞാൻ എഴുതിയിട്ടുള്ളത്. എൻ്റെ നാട് കണ്ണൂരിനും കാസർഗോഡിനും ഇടയിലുള്ളൊരു സ്ഥലമാണ്. ടെക്നിക്കലി കാസർഗോഡ് ജില്ലയിലാണെങ്കിലും അതിൻ്റെ കൾച്ചർ മിക്സ്ഡാണ്. കണ്ണൂരിനും കാസർഗോഡിൻ്റെ കൾച്ചർ മിക്സായിട്ടുള്ളൊരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഭാഷ കണ്ണൂരിൻ്റേതുമല്ല കാസർഗോഡിൻ്റേതുമല്ല. ഞാൻ എഴുതിയിട്ടുള്ള ഭാഷ എൻ്റെ നാട്ടിലെ ഭാഷ എഴുതിയിട്ടുണ്ട്. കാസർഗോഡ് മാത്രം സംസാരിക്കുന്ന ഭാഷ എഴുതിയിട്ടുണ്ട്. കണ്ണൂർ മാത്രം സംസാരിക്കുന്ന ഭാഷ എഴുതിയിട്ടുണ്ട്. എനിക്ക് എല്ലാ നാട്ടിലെ ഭാഷ ഇഷ്ടമാണ്. കോട്ടയത്തെ ഭാഷ ഇഷ്ടമാണ്, തൃശ്ശൂരിൻ്റെ ഇഷ്ടമാണ്, പാലക്കാട്, എല്ലാ നാട്ടിലെയും സംസാര ഭാഷ വളരെ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം കാസർഗോഡ് ബോർഡറിൽ ഉള്ള തുളു മിക്സായിട്ടുള്ള ഭാഷയാണ്. അത് ഒരു ഭയങ്കര സംഗീതാത്മകമായ ഭാഷയാണ്. ഞാൻ പറയുന്ന എൻ്റെ കഥകളിൽ എൻ്റെ കഥാപാത്രങ്ങൾ ഏത് നാട്ടുകാരനാണോ അയാളുടെ ഐഡൻറ്റിറ്റി അയാളുടെ ഭാഷയാണ്. അത് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾ എന്താണോ സംസാരിക്കുക, ആ സന്ദർഭത്തിൽ ഏത് രീതിയിലാണ്, ഈ അയാളുടെ സ്ലാങ്, ആ ഭാഷ എന്താണ്, അത് തന്നെ സംസാരിക്കുക എൻ്റെ കഥാപാത്രം. അത് എൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനമാണ്. എന്നാൽ ഞാൻ കോട്ടയത്ത് നടക്കുന്നൊരു കഥ എഴുതിയാൽ കോട്ടയത്തെ ഭാഷയാണല്ലോ അയാൾ സംസാരിക്കേണ്ടത്. ഒരിക്കലും ഒരു തൊണ്ടച്ചലിൻ്റെ കഥാപാത്രം ഒരിക്കലും അച്ചടി ഭാഷ പറയുന്ന ആളായിരിക്കില്ല. അയാൾക്ക് സ്വന്തമായിട്ടൊരു ഭാഷയുണ്ട്.
വന്യത പ്രശാന്തൻ്റെ എഴുത്തിൽ കഥാപാത്രങ്ങൾ എന്തിന് പ്രണയത്തിൽ പോലും തെളിഞ്ഞു കാണുന്നു. എന്താണ് അങ്ങനെ?
ഞാൻ ഒരു വൈൽഡ് മനുഷ്യനായതുകൊണ്ട്. വന്യത ആണല്ലോ മനുഷ്യരിൽ ഈ പാവത്വവും പിന്നെ നിഷ്കളങ്കതയ്ക്ക് ഇല്ല പോലെ പ്രകൃതിദത്തമായിട്ട് ക്രൂരതയും വന്യതയും ക്രൈമൊക്കെ ഉണ്ട്. അതാണ് കഥാപാത്രങ്ങളോട് വരുന്നത്. ഭൂമിക്ക് താഴെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, അതിപ്പോൾ പ്രണയമായാലും വിശപ്പായാലും ലൈംഗികതയായാലും എല്ലാത്തിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കറിയുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു കഥ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. ഞാൻ കുറച്ചുകൂടി വൈൽഡായിട്ടുള്ള ഒരാളാണ്. മാനസികമായിട്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ
ജാതിയില്ലെന്ന് നടിക്കുകയും എന്നാൽ സ്വകാര്യതയിൽ ജാതിയിൽ അഭിമാനിക്കുകയോ അല്ലെങ്കിൽ ദുരഭിമാനം തോന്നുകയോ ചെയ്യുന്നവരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളവർ. അവർക്കുള്ള ഒരു പ്രഹരമാണോ ഗുണം വരണം എന്ന കഥ?
ഗുണം വരണം എന്നുള്ള കഥ ഞാൻ കൂടി ഉൾപ്പെട്ട ഒരു സംഭവത്തിൽ നിന്നുണ്ടായതാണ്. ഉൾപ്പെട്ടെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത സുഹൃത്തിന് സംഭവിച്ച ഒരു റിയൽ ഇൻസിഡൻറ്റ്, യഥാർത്ഥ സംഭവത്തിൽ നിന്നുണ്ടായ കഥയാണ് ഗുണം വരണം. പിന്നീട് ആ കഥയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള വിമർശനം അത് ജാതി രാഷ്ട്രീയം പറയാൻ വേണ്ടി എഴുതിയ കഥയാണെന്നാണ്. പക്ഷേ എൻ്റെ പരിസരത്തുള്ള എൻ്റെ നാട്ടിലെല്ലാവർക്കും അറിയാം ഇത് ഒരു സംഭവ കഥയാണ്, വളരെ അടുത്ത കാലത്ത് നടന്ന സംഭവത്തിൻ്റെ മുകളിലുള്ള സാധനമാണ്. ഉദനൂരുള്ള എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ജാതി ഭയങ്കരമായിട്ട് ഒരു യഥാർത്ഥ സംഭവം തന്നെയാണ് ജാതീയത എന്നുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ ഉദനൂരിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ ജാതിക്ക് മുകളിലുള്ളൊരു കൾച്ചറാണ് ഉദനൂരുള്ളത്. എല്ലാ ഗ്രാമങ്ങളെയും പോലെ എത്രയോ ജാതി പീഡന അനുഭവങ്ങൾ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ ഈ തൊണ്ടച്ചനൊക്കെ ശരിക്കും ജാതി പീഡനത്തിൻ്റെ കൂടെ കഥയാണ്. ജാതി താഴ്ന്ന ജാതി എന്നുള്ള ഒരു പേര് വെച്ച് ആൾക്കാരെ ആക്രമിച്ചൊക്കെ എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ജാതി പേര് വിളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാരെ മറ്റുള്ളവർ ജാതി പേര് വിളിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മളിപ്പോൾ 2019 ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ എവിടെയൊക്കെയോ കേരളത്തിൽ എത്ര ജാതി പീഡനങ്ങൾ നടക്കുന്നുണ്ടാവും. അതാണ് റിയൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റിൻ്റെ മുകളിലാണ് തുണ്ടച്ചെന്നുള്ള കഥ വന്നത്. എഴുത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല. കഥയുടെ രാഷ്ട്രീയം കഥ പറയുന്ന പറച്ചിലുകാരൻ പറഞ്ഞതിനകത്ത് രാഷ്ട്രീയം വായനക്കാരി വായിച്ചെടുക്കുമ്പോഴുള്ളതാണ് വെളിവാവുന്നത്. ആ എന്താണ് വായനക്കാരി വായിച്ചെടുക്കുന്ന രാഷ്ട്രീയം, അതാണ് പല തരത്തിലും അത് വായിക്കാം. അതാണ് കഥയുടെ രാഷ്ട്രീയം.
ഭരണകൂടം, ജാതീയത, പോലീസ്, കോടതി തുടങ്ങിയ അധികാര സംവിധാനങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും കഥയിൽ കടന്നു വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം പേടിപ്പെടുത്തുന്നവയാണ് എന്ന ഒരു നിരീക്ഷണം വായനക്കാരന് പരോക്ഷമായി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ?
അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അതൊന്നും കഥ ആവശ്യപ്പെടുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഭരണകൂട അധികാര സ്ഥാപനങ്ങളൊക്കെ സാമാന്യ മനുഷ്യൻ ഭയക്കേണ്ട സാധനം തന്നെയാണ്. ഭയന്ന് ഇരിക്കണം എന്നൊന്നല്ല പറയുന്നത്. സാമാന്യ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന സാധനം തന്നെയാണ് അധികാര രൂപങ്ങളൊക്കെ. പോലീസായാലും നമ്മൾ വായിക്കുന്നതും കാണുന്നതൊക്കെ ആണല്ലോ. കോടതിയായാലും ഒക്കെ ഭയപ്പെടേണ്ട മനുഷ്യൻ, അതിനകത്ത് പെട്ടവർക്ക് അതിൻ്റെ ഒരു പേടി മനസ്സിലാവും. അധികാര രൂപങ്ങളൊക്കെ ഭയപ്പെടേണ്ട സാധനങ്ങൾ തന്നെയാണ്, ആൾക്കൂട്ടങ്ങളെ പോലെ തന്നെ.
ഇത്രയും നേരം നമ്മോടൊപ്പം ആശയങ്ങൾ പങ്കിട്ട് കെ എൻ പ്രശാന്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.